ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. കടലിന്റെ വക്കത്തൊരു വീട് എന്ന പേരിൽ മാധവിക്കുട്ടി ഒരു ചെറുകഥ എഴുതിയിട്ടുണ്ട്. ബോംബെ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ കഥ. വീടും ജോലിയും നഷ്ടപ്പെട്ട് തെരുവിൽ ജീവിക്കേണ്ടി വരുന്ന അറുമുഖത്തിന്റെയും ഭാര്യയുടെയും വ്യത്യസ്തമായ ജീവിത വീക്ഷണങ്ങളാണ് കഥയിൽ പറയുന്നത്. ഒരു ഫാക്ടറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു അറുമുഖൻ. എന്നാൽ അയാളുടെ അമിത മദ്യപാന നിമിത്തം ആ ജോലി നഷ്ടപ്പെടുകയും അവരുടെ ജീവിതം തെരുവിലേക്ക് പറിച്ചു നടപ്പെടുകയും ചെയ്യുന്നു. അതോടെ യാചകരായി പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങളും കഴിച്ച് ജീവിതം തള്ളി നീക്കേണ്ടി വരുന്നു. ജീവിതത്തെക്കുറിച്ച് ഏറെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും വെച്ച് പുലർത്തിയിരുന്ന സ്ത്രീയായിരുന്നു അവർ. പക്ഷേ എല്ലാം നശിച്ചു. അവളുടെ മനസ്സിൽ മുഴുവൻ സംഗീതമായിരുന്നു. അമിത മദ്യപാനിയായിരുന്ന അറുമുഖന് അതൊന്നും മനസ്സിലാകുന്ന കാര്യങ്ങളായിരുന്നില്ല. ഇതിനിടയിൽ കഥ മറ്റൊരു വഴിക്ക് നീങ്ങുന്നു. കഥ അങ്ങനെ നീങ്ങട്ടെ. കടലിന്റെ വക്കത്തൊരു വീട് എന്ന് കേൾക്കുമ്പോൾ കോടികൾ വിലയുള്ള വീടിനെക്കുറിച്ചാണ് നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത്. എന്നാൽ രാത്രിയിൽ കടലിന്റെ പാട്ടും കേട്ട് നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ട് മലർന്നുകിടക്കുന്ന കഥാപാത്രങ്ങളാണ് കഥയിലുള്ളത്. സ്വന്തമായൊരു വീടില്ലാത്ത അവസ്ഥ അതിഭീകരമാണ്. അടച്ചുറപ്പുള്ള ഒരു വീട്, അതാണ് എല്ലാ മനുഷ്യന്റെയും സ്വപ്നം. കേരളത്തിൽ 500,000 കുടുംബങ്ങളാണ് ഭവനരഹിതരായുള്ളത് എന്നാണ് സർക്കാരിന്റെ കണക്ക്. ഇതിൽ 214,144 കുടുംബങ്ങൾക്ക് സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതി, അതായത് ലൈഫ് പദ്ധതി പ്രകാരം വീടുകൾ നിർമ്മിച്ചു നൽകിയതിന്റെ ആഘോഷമായിരുന്നു കഴിഞ്ഞ ദിവസം. സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: അർഹരായ എല്ലാവർക്കും വീട് എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. അതിൽ തന്നെ ആർക്ക് ആദ്യം ലഭിക്കണം എന്നതിന് കൃത്യമായ മാനദണ്ഡം നിലവിലുണ്ട്. ആ മാനദണ്ഡപ്രകാരം സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടതും ആലംബഹീനരുമായവരെ കണ്ടെത്തി അവർക്കാണ് ആദ്യം വീടുകൾ നിർമ്മിച്ച് നൽകിയത്. മാനസിക വെല്ലുവിളി നേരിടുന്നവർ, ശാരീരിക അസ്വാസ്ഥ്യങ്ങളുള്ളവർ, അഗതികൾ, ട്രാൻസ്ജെൻഡേഴ്സ്, ഭിന്നശേഷിക്കാർ, കിടപ്പുരോഗികൾ, അവിവാഹിതരായ അമ്മമാർ, അപകടത്തിൽപ്പെട്ട് ജോലി ചെയ്ത് വരുമാനം കണ്ടെത്താൻ കഴിയാത്തവർ, വിധവകൾ, ഇവർക്കൊക്കെയാണ് മുൻഗണന നൽകിയത്. കേരളത്തിലെ എല്ലാ ഭൂരഹിതർക്കും, ഭൂരഹിത ഭവനരഹിതർക്കും, ഭവനം പൂർത്തിയാക്കാത്തവർക്കും, നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. പാർപ്പിടം നൽകുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല ലൈഫ്. ഒരു കുടുംബത്തിലെ ഒരാൾക്കെങ്കിലും ജീവനോപാധി കണ്ടെത്തുന്ന സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഗുണഭോക്താക്കൾക്ക് സുഗമമായ സാമൂഹിക ജീവിതത്തിനാവശ്യമായ അംഗനവാടികൾ, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങൾ എല്ലാം ഇതിന്റെ ഭാഗമാണ്. എല്ലാ സാമൂഹിക അവകാശങ്ങളും അവരുടെ വീട്ടുപടിക്കലെത്തിക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം 214,000 വീടുകൾ പണിത് അർഹരായവർക്ക് നൽകി എന്നും മുഖ്യമന്ത്രി പറയുന്നു. ഇതുവരെ സംസ്ഥാന സർക്കാർ 6,552 കോടി രൂപ ഇതിനായി ചെലവഴിച്ചു. 200,000 വീടുകൾ നിർമ്മിച്ചു നൽകിയതിന്റെ ആഘോഷം നടക്കുമ്പോൾ രാഷ്ട്രീയ വിവാദങ്ങൾ കൂടി ഒരു വശത്ത് നടക്കുന്നുണ്ട്. കഴിഞ്ഞ UDF സർക്കാർ തുടങ്ങിവച്ച 500,000 വീടുകൾ കൂടി ഇതിനൊപ്പം ഉണ്ട് എന്ന വാദം ഒരു വശത്ത്, കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന BJP വാദം വേറൊന്ന്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളായ PMAY ഗ്രാമീൺ, PMAY നഗരം എന്നീ പദ്ധതികളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അവയിൽ യഥാക്രമം വീടൊന്നിന് 72,000 രൂപയും 1,50,000 രൂപയുമാണ് ഈ പദ്ധതികൾക്ക് കേന്ദ്രം നൽകുന്നത്. ഈ പണം കൊണ്ട് വീടുണ്ടാക്കാൻ സാധിക്കില്ല.
ഇതിന്റെ കൂടെ ചിലര് PMAY അതിന്റെ വീടുകൾ ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ കേരളത്തിലെ വ്യത്യസ്ത വകുപ്പുകളുടെ വീടുകളുണ്ട്, PMAY വീടുകളും ഉണ്ട്. PMAY വീടുകളുടെ പ്രത്യേകത എന്താ? PMAY ഗ്രാമത്തിൽ നൽകുന്നത് ചെറിയ സംഖ്യയാണ്, 75,000 താഴെ. 75,000 രൂപ നൽകിയെന്ന് വിചാരിക്കുക, അതിൽ 3,25,000 രൂപ സംസ്ഥാന സർക്കാർ കൂട്ടണം. അങ്ങനെയാണ് ഇപ്പോൾ ഈ വീട് യാഥാർത്ഥ്യമായത്. നഗരങ്ങളിൽ 1,50,000 രൂപയാണ് PMAY നിന്ന് കിട്ടുക, 2,50,000 രൂപ സംസ്ഥാന സർക്കാർ കൂട്ടണം. അപ്പം നമ്മുടെ സംസ്ഥാനത്ത് പൂർത്തീകരിച്ച വീട് എല്ലാവരുടെയും സഹായമുണ്ടായി എന്ത് യാഥാർത്ഥ്യമാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ നമുക്ക് ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിക്കാൻ കഴിഞ്ഞതിൻ്റെ ഭാഗമായി നാടും നാട്ടുകാരും എല്ലാം ഒത്തുചേർന്നതിലൂടെയാണ്.
ലൈഫിൽ പൂർത്തിയായ വീടുകളൊന്നും നിലവിലെ അവസ്ഥയിൽ 400,000 രൂപ കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് എന്ന് പറയാനാകില്ല. അത് സർക്കാർ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഓരോ വീടും നാടിന്റെ പൊതുകാര്യമായി മാറ്റിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ജനങ്ങളുടെയും കൂട്ടായ ഇടപെടലുണ്ടായി. പലതും മാതൃകാപരമാണ്. അതിനെല്ലാം പുറമെ സാധന സാമഗ്രികൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കാൻ സർക്കാർ ഇടപെട്ടു. തൊഴിലുറപ്പ് ദിനങ്ങളിൽ നിന്ന് 90 ദിവസം വീട് നിർമ്മാണത്തിനായി ഉപയോഗിക്കാനുള്ള വ്യവസ്ഥയും സാധ്യമാക്കി. 4 ലക്ഷം രൂപ എന്നതിനേക്കാൾ എത്രയോ വലിയ മൂല്യം ഓരോ വീടിനും ഉണ്ട് എന്നർത്ഥം. എത്ര ലക്ഷം പുഞ്ചിരികളാണ് വിടർന്നത്! ഇനിയും എത്രയോ ലക്ഷങ്ങൾ കാത്തിരിക്കുന്നു സ്വന്തമായൊരു വീട് എന്ന സ്വപ്നവുമായി. അതിന് രാഷ്ട്രീയം മറന്ന് ഒന്നിക്കാനുള്ള മനസ്സുണ്ടാകട്ടെ. എന്റെ വീട് എന്ന അവകാശബോധത്തോടെ അന്തസ്സാർന്ന ജീവിതത്തിന്റെ അടിത്തറയിലേക്ക് ഇനിയും എത്രയോ കുടുംബങ്ങൾ നടന്നു കയറാനുണ്ട്. അടുക്കളയിൽ പാൽക്കലം നിറഞ്ഞു തൂവുമ്പോൾ സന്തോഷം അണപൊട്ടിയ കണ്ണുകളെ കേരളം കണ്ടു. ഒരിക്കലും നിറവേറില്ലെന്ന് കരുതിയ സ്വപ്നം സാക്ഷാത്കരിച്ചതിന്റെ വിസ്മയം വിട്ടുമാറാത്ത മുഖങ്ങൾ. എല്ലാവർക്കും വീടെന്ന സ്വപ്ന ലക്ഷ്യത്തിലേക്ക് കേരളം കുതിക്കട്ടെ.